ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يقول الإمام الحافظ أحمد بن رجب الحنبلي رحمه الله وقال ابن مسعود رضي الله عنه كونوا جدد القلوب خلق الثياب مصابيح الظلام تخفون على أهل الأرض وتعرفون في أهل السماء. علي بن أبي طالب رضي الله تعالى عنه بنده പ്രസിദ്ധമായ അസറിൽ വന്നിരിക്കുന്ന ഇൽമിന്റെ ശരിയായ ഹമലത്തിന്റെ ഔസാഫുകൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇൽമ് ശരിയായ ബസീറത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ആളുകൾ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള മഅരിഫ അത് ശരിക്ക് ഹൃദയവുമായി മുബാശറത്ത് നടത്തിയിട്ടുള്ള ആളുകൾ അല്ലാഹുവിനോടുള്ള മഹബത്തും തഅലീമും ഹൃദയം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അത് ഹൃദയം കൊണ്ട് ആസ്വദിച്ചറിഞ്ഞിട്ടുള്ളവർ അവരുടെ ആ മൻസില അത് വിശദീകരിച്ചു വരികയാണ് ഈ ഭാഗത്ത് ഇബ്നു റജബ് റഹിമഹുള്ള. തുടർന്നുകൊണ്ട് അവരുടെ ഔസാഫുകളിൽ വന്നിരിക്കുന്ന ആസാറുകൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസർ ഉദ്ധരിച്ചു. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൂനു ജുദുദൽ ഖുലൂബ് കൂനു നിങ്ങളായിത്തീരുവിൻ നിങ്ങളായിരിക്കണം ജുദുദൽ ഖുലൂബ് ഖലഖാനസ്സിയാബ് ഹൃദയങ്ങൾ പുതുമയുള്ളവരും വസ്ത്രങ്ങൾ ഖലഖാൻ അത് ഉപയോഗിച്ച് പഴമ വരുന്നതിനാണ് ഉപയോഗിച്ച് പഴമ വന്ന വസ്ത്രങ്ങളും എന്നാൽ ഹൃദയങ്ങളെപ്പോഴും പുതുമയുള്ളതും അങ്ങനെയായിരിക്കണം നിങ്ങൾ. മനുഷ്യർ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. ഹൃദയങ്ങൾക്ക് കാലം ദീർഘിക്കും തോറും പഴമ വരികയും ഈമാനിന് പഴക്കം സംഭവിക്കുകയും അതിന്റെ ഫലമായി കസ്വത്തുൽ ഖുലൂബ് ഹൃദയങ്ങൾ കഴിഞ്ഞ ഒരു മജ്‌ലിസിൽ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെ പുതുക്കാറുണ്ട്.
ഹൃദയത്തെ പുതുക്കുക, ഹൃദയത്തിന് ബാധിക്കുന്ന ഒരു ലോഹം ക്ലാവ് പിടിക്കുന്നത് പോലെ ഹൃദയം ക്ലാവ് പിടിക്കും, ഒരു വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ വസ്ത്രം നുരുമ്പിക്കുക അല്ലെങ്കിൽ വസ്ത്രം പഴകുക എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുക അതിന്റെ ഈ കരയുടെ ഭാഗത്ത് വരുന്ന ഇത്തരം ചുളിവുകളാണ്. അതിങ്ങനെ ചുരുണ്ടി 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 കയറും. അത് പ്രത്യേകമായ അസറുകളിൽ നമുക്ക് കാണാം. അങ്ങനെ ഒരു വസ്ത്രം അതിന്റെ ഏറ്റവും തലപ്പത്ത് നിന്ന് ചുരുണ്ടി കയറി അതിങ്ങനെ നുരുമ്പിച്ചു വരുന്നത് പോലെ, പഴമ ബാധിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്ക് പഴമ ബാധിക്കും. അതിന്റെ ഓരോ സൈഡിൽ നിന്നിങ്ങനെ പഴമ ബാധിച്ചു വരും. അങ്ങനെ പഴമ ബാധിക്കുന്ന ഹൃദയങ്ങൾ പിന്നീടത് അവിടുന്ന് പോയിട്ട് ഹൃദയങ്ങൾ എന്റെ തുടക്കം എന്ന് പറയും അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഈ ആയത്തിൽ പറഞ്ഞ ഖസ്വത്തുൽ ഖൽബ്, ഖസ്വത്തുൽ ഖൽബിനെ കുറിച്ച് മാത്രം മുസന്നിഫുന അൽ ഇമാം الحافظ ابن رجب رحمه الله كن لم قصوة القلوب إن فتيغ ما يري رسالة النين خردائتين بادئكنا قصوة قصوة تنين برنجال خشيان اللذ اندى نيرا وبريدا ما خشيات نشتبڑن بران قصوة بادئكنا خشيات اذان علم يأني للذين آمنوا أن تخشع قلوبهم لذكر الله ها خشوع അത് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഖുശൂഉം ഖശിയത്തും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഖസ്വത്ത്. ഹൃദയം അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാകുമ്പോൾ അത് അടങ്ങി നിൽക്കും, ഖുശൂ ഉണ്ടാകും. അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് തുമഇനീനത്ത് അടക്കമുണ്ടാവുക. ഈമാനും ദിക്റുമുള്ള ഹൃദയം അടക്കമുള്ളതായിരിക്കും, ഖുശൂഉള്ളതായിരിക്കും, ഖശിയത്തുള്ളതായിരിക്കും. ഇത് നഷ്ടപ്പെടും, മുഅ്മിനീങ്ങൾക്ക് തന്നെ ഇത് നഷ്ടപ്പെടും. എപ്പോ? ഫത്താല അലൈഹിമുൽ അമദ്. എവിടെ നിന്നാണ് ഖുശൂഉം ഖശിയത്തും നമ്മൾ നേടിയെടുക്കേണ്ടത്? അതിനൊരൊറ്റ മാർഗ്ഗമുള്ളൂ, അതാണ് ലിദിക്കിരില്ല, അള്ളാന്റെ ദിക്ർ, അള്ളാനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് മാത്രം. വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ച, അല്ലാഹു ഇറക്കി തന്നിട്ടുള്ള ഹഖ്, അല്ലാഹുവിന്റെ കലാം, അതിലാണ് ഒരു മുഅ്മിനിന്റെ ഈമാനുള്ള ഹൃദയത്തിന് തുമഅനീനത്ത് ലഭിക്കുക, ഖുശൂഉ ലഭിക്കുക, അവിടെയാണ് അടക്കം ലഭിക്കുക. ഈ ആയത്ത് അവതരിക്കുന്ന കാരണം തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾ, അവര് ആദ്യം ഖുർആനിൽ അവതരിച്ചത് വഅദും വഅീദുമാകുന്ന കുറെ ആയത്തുകളാണ്. സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള വഅദും വഅീദും നൽകുന്ന ഖിസാറു സുവറാണ് ആദ്യം അവതരിച്ചത് മക്കയിൽ. അത് സ്വർഗനരകങ്ങളെ കുറിച്ച് താക്കീത് നൽകുന്നതും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള വിശേഷണങ്ങളുമായിരുന്നു. പിന്നീട് മദീനത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അഹ്കാമുകളെ സംബന്ധിച്ചുള്ള, സുദീർഘമായ അഹ്കാമുകളെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ് അവതരിച്ചത്. സൂറത്തുൽ ബക്കറ പോലെ ദീർഘമായ അഹ്കാമുകൾ പറയുന്ന, വിധിവിലക്കുകൾ പറയുന്ന ആയത്തുകൾ. അങ്ങനെ വിധിവിലക്കുകൾ ധാരാളമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോ സ്വാഭാവികമായി അവർക്കൊരു മുഅ്മിനീങ്ങൾക്ക് അവർക്കൊരു മടുപ്പ് വരാൻ തുടങ്ങി. അവര് റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഇങ്ങനെ വിധിവിലക്കുകൾ ധാരാളം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇനി നമുക്ക് കുറച്ച് ഖിസ്സസുകൾ കേട്ടിരുന്നെങ്കിൽ, ഖസസ് കുറച്ച് ചരിത്രങ്ങൾ, കുറച്ച് കഥകൾ, അത് നമുക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സൂറത്ത് യൂസുഫ് അവതരിപ്പിച്ചു കൊടുത്തു. സൂറത്ത് യൂസുഫ് എന്നുള്ളത് യൂസുഫ് നബിയുടെ കഥയാണ്. അപ്പൊ അവർക്ക് കുറച്ച് സമാധാനം കിട്ടി. പിന്നെയും കുറെ അങ്ങോട്ട് ദീർഘിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും അവര് ഇതേപോലെ നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന്, ഹൃദയങ്ങളെ നേർമല്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ താക്കീത് നൽകിയതാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അതിന് വേറൊന്നും വേണ്ട, വേറൊന്നിലേക്ക് പോണ്ട, ഇത് വിട്ടിട്ട് വേറെ ഒന്നിലാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഖുശൂഇന്, ദിക്റിന്, ഖുശൂഇന്, തുമഅനീനത്തിന് അടക്കം കിട്ടാൻ വേണ്ടിയിട്ട്, സമാധാനം കിട്ടാൻ വേണ്ടി, ഹൃദയങ്ങൾ ലോലമാകാൻ വേണ്ടി വേറെന്തെങ്കിലുമാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ഇത് തന്നെ പോരെ. വമാ നസല മിനൽ ഹഖ്, അല്ലാഹു അവതരിപ്പിച്ചതെന്ന ഹക്കിൽ നിന്നുള്ള അവതരിപ്പിച്ചതെന്നിരിക്കുന്ന അല്ലാന്റെ കലാമ് പോരെ. ഇത് കേട്ട ഉടനെ അവര് മതി, അത് തന്നെ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് ചെയ്തത്. അതാണ് മുഅ്മിനീങ്ങൾ. എന്നിട്ട് അവരോട് ഈ ആയത്തിൽ അല്ലാഹു താക്കീത് നൽകി, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ, മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ അവർ ആകാതിരിക്കാൻ. ഫതാല അലൈഹിമുൽ അമദ്, അവർക്ക് കാലം കുറെ ദീർഘിച്ചു. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹഖ് മനസ്സിലായി അതുമായി പോകുന്ന ആളുകൾക്ക് തന്നെ അതുമായി കുറച്ചു കാലം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീടൊരു മടുപ്പ് വരാനുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിരിക്കുന്ന മറ്റൊരു വാചകത്തിൽ പറഞ്ഞാൽ, ലികുല്ലി അമലിൻ ശിർറ വലികുല്ലി ശിർറത്തിൻ ഫത്ര, എല്ലാ അമലിനും ഒരു ശിർറത്തുണ്ടാകും, എല്ലാ അമലിനും ഒരു ശിർറത്തുണ്ടാകും, ഒരു ഉന്മേഷത്തിന്റെ അവസ്ഥ ഉണ്ടാകും. വലിയ താല്പര്യവും ഉന്മേഷവുമായി വല്ലാതെ ആ ഉന്മേഷം ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ, താല്പര്യം ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അതുമായിട്ട് അങ്ങേയറ്റം സാഹസികമായ അവസ്ഥയിലേക്ക് പോകും ചിലര്. എല്ലാം അടക്കി ഇപ്പൊ തന്നെ എല്ലാം കൂടി കിട്ടണം എന്ന മാതിരി പണിയെടുക്കാൻ തുടങ്ങും. വളരെ എന്താ പറയാ, ശിർറത്തിന് ഉന്മേഷത്തിന്റെ അവസ്ഥ. അത് കഴിഞ്ഞാൽ വലികുല്ലി ശിർറത്തിൻ ഫത്ര, ആ ആവേശമൊക്കെ കെട്ടടങ്ങുന്ന ഒരു ഫത്രത്ത് വരാൻ. തുടക്കത്തിന്റെ ആവേശം സാധാരണ പണ്ട് മലയാളികൾ പറയും, പുത്തനച്ചി പരപ്പുറം തൂക്കും. പുതിയണ്ണിട്ട് വന്നാൽ ഓളാകെ അടിച്ചു വാരിയിട്ട് പെരന്റെ പുറത്തും കൂടി അന്നണ്ട് അടിച്ചു വാരും. രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൂലോളെ കൈയൊന്നും പൊന്തൂല എന്ന് പറഞ്ഞതുപോലെ, പുതുമേൽക്ക് ഇങ്ങനെ വരുമ്പോ ഏതൊരു കാര്യത്തിൽ മനുഷ്യൻ കയറിയാലും അതിലൊരു ആവേശം ഉണ്ടാവും. ആ ആവേശത്തിൽ ഒന്നും കിടക്കുന്നില്ല, ആ ആവേശത്തിലൊരു ചുക്കുമില്ല. അതിൽ നിന്നൊരാളെയും നിങ്ങൾ തിരിച്ചറിയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലികുല്ലി ശിർറത്തിൻ ഫത്ര, എല്ലാ ശിർറത്തിനും ഒരു ഫത്രത്ത് വരാനുണ്ട്. ആവേശം കഴിഞ്ഞിട്ടൊരു ഇടവേള വരും, അവിടെയാണ് ആളെ തിരിച്ചറിയുക. ആരെങ്കിലും ആവേശത്തിന്റെ സന്ദർഭത്തിൽ വിരലുകൊണ്ട് ചൂണ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആവേശത്തളപ്പിൽ കണ്ട അവനെ, കണ്ട അവന്റെ പ്രവർത്തനം, കണ്ട എന്ന് വിരലുകൊണ്ട് അന്ന് മൻ ഉശീറ ബിൽ ബനാൻ, വിരലുകൊണ്ട് ചൂണ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ ഫലാ തഅദൂഹു, അവനെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല, അവനെ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. കാരണം അത് കെട്ടടങ്ങുന്ന സന്ദർഭത്തിൽ എങ്ങോട്ട് പോകും? ആവേശം കെട്ടടങ്ങുമ്പോ പിന്നെന്ത്? അതാണ് നോക്കേണ്ടത്. വമൻ കാനത് ഫത്രത്തുഹു ഇലാ സുന്നതി ഫഖദ് നജാ, ആവേശത്തിമിർപ്പ് തീർന്നു പോയാലും എന്റെ സുന്നത്തിൽ തന്നെ നിലനിൽക്കുന്നവൻ രക്ഷപ്പെട്ടു. വമൻ കാനത് ഫത്രത്തുഹു ഇലാ ബിദ്അ വസിരിവായ ഇലാ ഗൈരി ദാലിക് ഫഖദ് ഹലക്, അല്ല ആവേശം കെട്ടടങ്ങുമ്പോ പിന്നെ ബിദ്അത്തിലേക്ക് അല്ലെങ്കിൽ സുന്നത്തല്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് അതിലേക്കാണ് ഒരാൾ പോകുന്നതെങ്കിൽ നശിച്ചതു തന്നെ. അതുകൊണ്ട് ആവേശത്തിനിർപ്പിന്റെ സമയമല്ല നോക്കേണ്ടത്. അങ്ങനെ ആവേശം ഉണ്ടാകും, പിന്നെ ആവേശം കെട്ടടങ്ങും. എല്ലാ സന്ദർഭത്തിലും ഒരുപോലെ ഒരു കസുതിൽ മിതമായൊരവസ്ഥയിൽ നിലനിന്നു പോവുക, മിതമായൊരവസ്ഥയിൽ നിലനിന്നു പോവുക, ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അൽ ഖസ്ദ, അൽ ഖസ്ദ തബ്ലുഹു, ഖസ്ദ് മിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി വാജിബാത്തുകൾ ചെയ്ത്, വലിയ ആവേശം കാണിക്കാതെ കൃത്യമായി ചെയ്യേണ്ടത് ചെയ്ത് മിതമായ രൂപത്തിൽ പോകുന്ന ആളുകൾ, അവര് ലക്ഷ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ലക്ഷ്യം പ്രാപിക്കും. ഒരു വലിയൊരു ആവേശം പിന്നെ ആവേശം കെട്ട് പറ്റത്തായത്തേക്ക്, അങ്ങനെ രണ്ടും ആകരുത്. അതുകൊണ്ട് എല്ലാത്തിനും ഇങ്ങനൊരവസ്ഥ ബാധിക്കാനുണ്ട്. കാലം ദീർഘിക്കുമ്പോ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് കസുവത്ത് ബാധിച്ചു. ദീർഘകാലം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് പിന്നൊരു കസുവത്ത് ബാധിക്കാനുണ്ട്. ആ കസുവത്താണ് ഊത്തുൽ കിതാബ്, മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള അതിന്റെ അഹലികാർക്ക് സംഭവിച്ചത്. അതാണ് ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ഫാസിഖീങ്ങളായിരുന്നു. തുടക്കത്തിൽ അവരാവേശം കാണിച്ചത് മാത്രമാണ്. ദീർഘിച്ച് ദീർഘകാലം പോകുമ്പോഴും എങ്ങനെ നിലനിൽക്കുന്നു, കസ്ദിൽ നിലനിൽക്കുന്നുണ്ടോ, ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനെന്തു വേണം? അതിന് വേണ്ട ഉപദേശമാണ് ഹൃദയമെന്ന് പറയുന്നത്. കുറേ കാലം നമ്മളിങ്ങനെ യൂസ് ചെയ്യേ, ഹൃദയം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ അറിയാതെ തന്നെ അത് പൊടിയും കാറ്റും മഴയും വെയിലും ഈർപ്പവും ഹ്യൂമിഡിറ്റിയും എല്ലാം വന്ന് വന്ന അവസാനം അതിനൊരു ക്ലാവ് പിടിക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിനൊരു നുരുമ്പിക്കുന്ന അവസ്ഥ വരാനുണ്ട്. വസ്ത്രം ഉപയോഗിക്കുന്നത് പോലെ, വീട് ഉപയോഗിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ലോഹങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ അതിനും കേടുപാടുകൾ സംഭവിക്കും. ആ കേടുപാടുകളിൽ നിന്ന് ഹൃദയത്തെ എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾ തജ്ദീദ് ചെയ്യണം, പുതുക്കിക്കൊണ്ടിരിക്കണം, തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഹൃദയത്തെ തുടച്ച് വൃത്തിയാക്കി എപ്പോഴും പുതുമയിൽ കൊണ്ടു നടക്കണം. ഹൃദയത്തെ പുതുക്കാനുള്ളത് അള്ളാഹുക്കുള്ള ദിക്ർ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഹൃദയം പുതുക്കപ്പെടുക. ഏതുകൊണ്ടാണ് ഇവിടെ ഇതാ ആ കാര്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നു. കൂനു ജുദുദൽ ഖുലൂബ്, നിങ്ങൾ പുത്തൻ ഹൃദയങ്ങളുള്ളവരാവുക. വസ്ത്രങ്ങൾ നിർമ്മിച്ചാലും വസ്ത്രങ്ങൾ പഴയതായാലും നമ്മൾ വസ്ത്രങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും, ഹൃദയമറിയാതെ പഴയതായിരിക്കും. ഖലഖാനസിയാ, വസ്ത്രങ്ങൾ പഴയത് നുരുമ്പിച്ചത്. മസാബിഹല്ലാം, അതുപോലെ നിങ്ങളായിത്തീരേണ്ടത് മസാബിഹല്ലാം, ഇരുട്ടുകളിലെ വെളിച്ചങ്ങളാണ്, ഇരുട്ടുകളിലെ മിസ്ബാഹകൾ, വിളക്കുതിരികൾ, അഥവാ ഇൽമും അമലുമുള്ള ആളുകൾ എന്നർത്ഥം. അതാണ് മസാബിഹുല്ലാം. നേരത്തെ ആ കാര്യം വന്നുപോയതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെയും അതുപോലെ തന്നെ മറ്റു സഹാബിമാരുടെയും താബിഈങ്ങളുടെയും ഒക്കെ ആസാറുകളിൽ തുഖ്ഫൗന അലാ അഹ്ലിൽ അർദ്, തുഖ്ഫൗന അലാ അഹ്ലിൽ അർദ്, ഭൂലോകർക്ക് നിങ്ങൾ ഗോപ്യമായിരിക്കണം. വതുഅറഫൂന ഫീ അഹ്ലിസ് സമാ, മേൽലോകർക്ക് നിങ്ങൾ പരിചയമുള്ളവരുമായിരിക്കണം. ഭൂലോകർക്ക് നിങ്ങൾ ഖഫിയുകളായിരിക്കണം. നേരത്തെ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നു. ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദൽ ഖഫിയത്തഖി, അങ്ങനെയായിരിക്കണം ഭൂലോകത്ത് നിങ്ങൾ ജീവിക്കേണ്ടത്. മനുഷ്യന്മാർക്കിടയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഖഫിയായിരിക്കണം, രഹസ്യമായിരിക്കണം. നിങ്ങൾ മനുഷ്യന്മാർക്ക് രഹസ്യമായിരിക്കണം. എന്നാൽ ആകാശലോകത്ത് മലക്കുകൾക്കിടയിൽ മലഉൽ അലയിൽ നിങ്ങൾ പരിചയമുള്ളവരായിരിക്കണം, അവർക്ക് നിങ്ങൾ അറിയാൻ സാധിക്കണം. അതാണ് വേണ്ടത്. ഫഹാഉലായി അഖസ്സു അഹ്ലിൽ ഖുർബ. എന്നിട്ട് ഇബ്നു റജബ് റഹ്മഹുള്ള പറഞ്ഞു, ഫഹാഉല, അതിനാൽ ഇക്കൂട്ടരാണ് അഖസ്സു അഹ്ലിൽ ഖുർബ, അഹ്ലുൽ ഖുർബത്തിൽ ഏറ്റവും പ്രത്യേകമായ ആളുകൾ. അഖസ്സു അഹസ്സായ അഹ്ലുൽ ഖുർബ, നേരത്തെ തുടക്കത്തിൽ ഹദീസിൽ വന്നത് വിശദീകരിച്ച പദമാണ് വഹും അവരാണ് അൽഫറാറൂന ബിദീനിഹിം മിനൽ ഫിതൻ ഫിത്നകളിൽ നിന്ന് തങ്ങളുടെ ദീനുമായിട്ട് ഓടുന്നവർ. ഫിത്ന വന്നാൽ ഫിത്നയിൽ നിന്ന് ഓടിപ്പായുന്നവർ തങ്ങളുടെ ദീനുമായിട്ട്. ഫിത്ന വന്നു കഴിഞ്ഞാൽ ഫിത്നയിലേക്ക് തല പൊക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ രീതി. ഇവര് നോക്കി നിങ്ങൾ, ഇവര് ജനങ്ങളിടയിലൊന്നുമില്ല, ജനങ്ങൾ കാണുന്നിടത്തൊന്നല്ല ഇവരുള്ളത്. ഇവര് ഹഫിയുകളാണ്, തഖയ്യുകളാണ്. ഒരു ഫിത്ന വന്നാൽ ഫിത്നയിലേക്ക് തലയിടാനല്ല, പരമാവധി തല വലിക്കാനാണ് അവർ നോക്കുക. ഫിത്നയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിരിക്കുന്ന താക്കീദുകളും ഉപദേശങ്ങളും മുഴുവൻ ഇതിലേക്കാണ് സൂചന നൽകുന്നത്. ഫിത്ന വന്നാൽ ഫിത്നയിൽ ഓടുക, ഓടിപ്പായ അവനാണ് ഏറ്റവും ഷർറ്. നടക്കുന്നവനേക്കാൾ, നിൽക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ ഷർറ് കുറഞ്ഞവൻ, ഇരിക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാളും ഷർറ് കുറഞ്ഞവൻ, കിടക്കുന്നവനാണ് ഇരിക്കുന്നവനേക്കാളും ഷർറ് കുറഞ്ഞവൻ. പരമാവധി ഉൾവലിയുക, പരമാവധി വീട്ടിലേക്ക് പോവുക. ഇൽസം ബൈതക്, നീ നിന്റെ വീട് വീട്ടിൽ കൂടുക. ഇൽസം ബൈതക്, ഇതൊക്കെ എന്റെ ഹദീസുകൾ കേട്ടുപരിചയമില്ലാത്ത ആളുകൾക്ക് ഒരു പരിഹാസം ഉണ്ടാവും. എന്ത് കേട്ടാൽ ആരെയാണ് അവർ പരിഹസിക്കുന്നത്? യഥാർത്ഥത്തിൽ ഫിത്നകളിൽ നിന്നില്ലേ ഈ ഹദീസുകൾ എന്നാണ് സഹാബത്ത് ഉപയോഗിച്ചത്? സഹാബത്ത് നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് സഹാബത്തിനിടയിൽ പൊങ്ങി വന്ന ചില ഫിത്നകൾ കണ്ടപ്പോൾ ചില സഹാബിമാർ പറഞ്ഞു, റസൂലും എന്നോട് നൽകിയിരിക്കുന്ന വസിയ്യത്ത് അതാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു, ഞാൻ വീട്ടിലിരുന്നു. അന്ന് സഹാബിമാര് വീട്ടിലിരുന്നു. ഇന്ന് ഈ കേരളത്തിലുള്ള ആരെങ്കിലും ഫിത്ന കണ്ടിട്ട് വീട്ടിലിരിക്കാൻ പോകേണ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ കളിയാക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഫിത്നയിൽ അങ്ങേയറ്റം മുങ്ങിക്കുളിച്ചിരിക്കുകയാണവർ. അതുകൊണ്ട് അവരോടാണ് ഫിത്നയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാ പറഞ്ഞ പിന്നെ അവരോട് ഇൽസം ബൈസക് നിന്നിട്ടണ്ടേ, അല്ലെങ്കിൽ ഇരുന്നിട്ടണ്ടേ, എന്നിട്ടല്ലേ അവരോട് ഇൽസം ബൈസക് എന്ന് പറയാം. ഇൽസം ബൈസക് എന്ന് പറഞ്ഞാൽ അവർക്ക് പരിഹാസമാണ്. കാരണം ഫിത്ന എവിടുണ്ടോ അങ്ങട്ട് പായ എന്നുള്ളതാണ്. സാക്ഷാൽ ദജ്ജാൽ വന്നാൽ ദജ്ജാലിനോട് ഡിബേറ്റ് നടത്താൻ പോകുവരും, സ്നേഹ സംവാദം നടത്താൻ പോകും ദജ്ജാലിനോട്. ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ അവൻ കിഴക്കുണ്ടെന്ന് പറഞ്ഞ പടിഞ്ഞാട്ടിക്ക്, അവൻ വടക്കുണ്ടെന്ന് പറഞ്ഞ തെക്കട്ടിക്ക്. അങ്ങനെ പായാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവനിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് പോകണം, ഉണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ പോകരുതെന്നാ. പക്ഷെ ഇവര് വന്നേക്കും, അന്ന് അന്ന് ചിലരുണ്ട് ദീനുമായിട്ട് ഡിബേറ്റ് നടത്താൻ പോകുന്ന ചിലരുണ്ടെന്ന്, ഫിത്നയിലേക്ക് അങ്ങട്ട് ചെന്ന് ചാടുന്ന ആളുകൾ അന്നുണ്ട്. ഞാൻ എന്റെ ദീനിൽ എന്റെ ഈമാൻ ഉറച്ചതാണ്, ഞാനൊന്ന് പോയി പരീക്ഷിച്ചു നോക്കട്ടെ, എന്നിട്ട് ഫിത്നയിൽ അകപ്പെടുകയും ചെയ്യും അവൻ. അതല്ല ചെയ്യേണ്ടത്. ഫിത്നയിൽ ഫിത്ന എന്നുള്ളതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുള്ള, ഒരാൾക്കും ഒരു നിലക്കും ഗോപ്യമാകാത്ത വിധം വളരെ വ്യക്തമായി കാര്യം വിവരിച്ചു തന്നിട്ടുള്ളതാണ് ഫിത്നയിൽ ഒരു മുഖ്യന്റെ മൗക്കിഫ് എന്തായിരിക്കണം എന്നുള്ളത്. ഫിത്നയിൽ എന്തായിരിക്കണം മൗക്കിഫ് എന്നുള്ളത് സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ ഇസ്മത്ത്, ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ വാൾവ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആയത്ത് അവതരിപ്പിച്ച് വിശദീകരിച്ചു തന്നതാണ്. ഇത് നമ്മൾ ഇൽത്തിസാം ചെയ്യുകയാണെങ്കിൽ ഫിത്നകൾ നമ്മെ ബാധിക്കില്ല. എല്ലാ ഓരോരുത്തർക്കും, സാധാരണക്കാരായ ഏതൊരു മുഅ്മിനിലും ആദ്യം പാലിക്കേണ്ടുന്ന മര്യാദയാണ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഫിത്നയിലെത്തും. മുനാഫിക്കുകൾ മദീനയിൽ ഒരു വലിയ ഫിത്ന അടിച്ചു പരത്തും. എങ്ങനെ ഫിത്ന അടിച്ചു പരത്തുക? ഫിത്ന അടിച്ചു പരത്തണമെങ്കിൽ അവർക്കൊരു ശുഭഹത്ത് കിട്ടണം. ഒരു ശുഭഹത്തിന്റെ പിന്നിലാണ് ഒരു ഫിത്ന വരിക. അവർക്കൊരു ശുഭഹത്ത് കിട്ടി. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുന്നില്ല, പള്ളിയിൽ വന്ന് നിസ്കരിക്കും, പിന്നെ വീട്ടിന്റെ മച്ചും പുറത്തേക്കാണ് കയറുന്നത്, നേരെ അങ്ങട്ട് പോകും. വീട്ടിക്ക് ഗുജറാത്തുകളിലേക്ക് ഭാര്യമാരുടെ അടുക്കലേക്ക് റസൂലുള്ള പോണത് കാണുന്നില്ല. സ്വാഭാവികമായി ഹൃദയങ്ങളിൽ ദയകുള്ള, രോഗമുള്ള, ശുഭഹത്തുള്ള, ശുക്കൂക്കുള്ള ആളുകൾ, മുനാഫിക്കുകൾ അവരടിച്ചു പരത്തി കിട്ടിയ ചാൻസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ എല്ലാ ഭാര്യമാരെയും ത്വലാഖിൽ, അങ്ങനെ ഭാര്യമാരുടെ അടുത്ത് പോകണമില്ല, ദലീലുണ്ടല്ലോ, ഭാര്യമാരുടെ അടുത്തേക്ക് പോകണില്ല, പള്ളിയിൽ നിസ്കരിച്ചിട്ട് വേറെ ഒക്കെ പോണ്. റസൂലുള്ള ഭാര്യമാരെയൊക്കെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്, മദീനത്താകെ സംസാര വിഷയമായി. പക്ഷെ ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. അതാണ്, എനിക്ക് ധൈര്യമില്ല. ഇതാണ് ഫിത്രയിൽ നമ്മൾ ആദ്യം കേൾക്കുക, പോയി ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ല. ചോദിക്കേണ്ട ആൾക്കാരോട് ചോദിക്കാൻ ധൈര്യമില്ല, അവരെ ഫിത്രയിൽ അകപ്പെടും. ധൈര്യമുള്ള ഒരാളുണ്ടായി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അങ്ങോട്ട് ചെന്നു. കാരണം ഫിത്ന ആരെ കുറിച്ചാണ്? റസൂലുള്ളാഹിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷയം എന്താ? റസൂലിന്റെ ഭാര്യമാരെ തലാക്ക് ചൊല്ലി എന്നുള്ളതാണ്. അതാരാ നന്നായിട്ട് അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിഷയത്തിന്റെ നേരെ കാമ്പിലേക്ക് ഒരൊറ്റ ചോദ്യം, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞു? നമ്മളൊരു ഫിത്ന വരുമ്പോ അതൊക്കെയാണ് ചർച്ച ചെയ്യാം. എന്ത്? മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇന്നെന്നെ പോയിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഇന്നെന്നെ പോയിട്ടുണ്ട്. അതും ഇതും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ ഇല്ലേ? ഇത്രയിൽ ഇങ്ങനെ പെറുക്കി വർത്തമാനങ്ങളൊന്നുമില്ല. അയാൾ ഇത്രയും വർത്തമാനം മറ്റേയാളെ കുറിച്ച് പറഞ്ഞു, ഇയാൾ ഇത്രയും വർത്തമാനം മറ്റേയാളെ കുറിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞതിലുമില്ലേ, ഇയാൾ പറഞ്ഞതിലുമില്ലേ, 90% അയാളെ എടുത്തിട്ടെങ്കിലും 10% ഇയാളെ അടുത്തില്ലേ? ഇതൊക്കെ ഫിത്രയിൽ ചർച്ച ചെയ്യാം. ഇങ്ങനത്തെ ഒരു ചർച്ച ചെയ്തോ ഫിത്രയിൽ അകപ്പെട്ടു. ഫിത്നയിൽ രണ്ടാലൊന്നാണ് ഉണ്ടാകുക, ഹക്ക് അല്ലെങ്കിൽ ബാത്തിൽ. ഹക്കിന്റെ കൂടെ നിൽക്കുക, ബാത്തിലിനെ മൊത്തം വരിയുക എന്നല്ലാതെ ബാത്തിലിൽ പിന്നെ ശതമാനം തരയാൻ നടക്കരുത്. അതാദ്യത്തെ മര്യാദ. ബാത്തിലിന്റെ അഹ്ലുകാരുടെ ശതമാനം അവരുടെ അടുക്കൽ എത്രത്തോളം ഹക്കുണ്ട്, ശുഭഹത്താണ് അവരുടെ അടുക്കലുള്ളത്. ശുഭഹത്തിന് ശുഭഹത്ത് എന്നുള്ള പേര് തന്നെ കിട്ടാൻ കാരണം എന്താ? ഹക്കിനോട് സാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ പോയിട്ട് ഹക്ക് എത്ര ഉണ്ട്, ബാത്തിൽ എത്ര ഉണ്ട് എന്ന് ശതമാനം കണക്കാക്കാൻ നിന്നാൽ കുറച്ച് കിട്ടും. ആ കുറച്ച് മതിയാകും ശുഭഹത്തിൽ അകപ്പെട്ടു പോകാൻ. അതല്ല ചെയ്യേണ്ടത്, ഹക്കിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെന്താണ് വഴി? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ ചെന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം റസൂലുള്ളാഹിനോട് വിഷയത്തിലേക്ക് നേർക്കു നേരെ, അത്വല്ലഖ്ത അസ്വാജക യാ റസൂലല്ലാഹ്, ഇതാണല്ലോ ഫിത്ന, ഇതാണല്ലോ വിഷയം. റസൂലെ, അങ്ങയുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഖാല ലാ, ഇല്ല, ഇല്ല. അല്ലാഹു അക്ബർ, ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നു. ആളുകളോട് അത് പ്രഖ്യാപിച്ചു, കഴിഞ്ഞു, വിഷയം തീർന്നു. ആ വിഷയത്തിലാണ് ആയത്ത് അവതരിച്ചത്. ഫഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബി. മുനാഫിക്കുകളുടെ സ്വഭാവം ഫിത്നയിൽ, ഫഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫ്, അവരുടെ അടുക്കലേക്ക് ഒരു കാര്യം വന്നാൽ അവരുടെ സമാധാന സന്ദർഭത്തിൽ അല്ലെങ്കിൽ യുദ്ധ സന്ദർഭവുമായി ബന്ധപ്പെട്ട്, അതാണ് അംനും ഖൗഫും, യുദ്ധമോ യുദ്ധേതരമോ ആയ വിഷയങ്ങളിൽ ഒരു കാര്യം അവരുടെ അടുക്കൽ ഒരു വിഷയം വന്നാൽ, അദാഉബിഹി, അവരതിനെ അടിച്ച് പരത്തി റേഡിയോ സ്റ്റേഷൻ, അതിന് ഇദാഅ എന്നാ പറയാം, റേഡിയോ സ്റ്റേഷന് പറയും ഇദാഅ. ആ പദാണ് അന്നുള്ള ഉപയോഗിച്ച പദാണ് ഇവരിതിന് ഉപയോഗിച്ച്, അങ്ങനെ പറയുന്നത് പിന്നീട് വന്നപ്പോ. അദാഅ എന്ന് പറഞ്ഞാൽ അതാണ്, അടിച്ച് പരത്തി, ചക്രവാളം മുഴുവൻ അടിച്ച് പരത്തും. പോണ്ടോർത്തേക്ക് പോകൂല, കേൾക്കേണ്ടോർത്തൊന്നും കേൾക്കൂല, നേരെ മറിച്ച് അടിച്ച് പരത്തി വർത്താനം പറഞ്ഞു നടക്കും. വലൗറുദ്ദൂഹു ഇലർ റസൂലി വഇല ഉലിൽ അംരി മിൻഹും, വലൗറുദ്ദൂഹു, അവരതിനെ മടക്കിയിരുന്നെങ്കിൽ, ആ വിഷയത്തെ അവർ മടക്കിയിരുന്നെങ്കിൽ, ഇലർ റസൂൽ, റസൂലിലേക്ക്. റസൂൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ യുദ്ധമാകട്ടെ യുദ്ധമല്ലാത്തതാകട്ടെ ഏത് വിഷയത്തിൽ ഒരു ഫിത്ന പ്രചരിപ്പിക്കപ്പെട്ടാൽ മടക്കേണ്ടത് റസൂലിലേക്കാണ്. വഇല ഉലിൽ അംരി മിൻഹും, റസൂലുള്ളാ അല്ലെങ്കിൽ പിന്നെ ഉലുൽ അംറ്, അവരിലെ ഉലുൽ അംറിലേക്ക്. ഉലുൽ അംർ എന്നത് ഭരണമുള്ള ഭരണാധികാരികൾ, ഇൽമുള്ള ഇൽമിന്റെ അഹ്ലുകാർ, അത് തന്നെയും അതിലെ കിബാറുകളാണ് ഇത്തരം ഫിത്നകളുടെ സന്ദർഭത്തിൽ മടങ്ങാൻ ആദ്യത്തെ യോഗ്യർ അവരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്. ഉലുൽ അംറിന്റെ അടുക്കലേക്ക് അവർ മടക്കിയിരുന്നുവെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിച്ചു മനസ്സിലാക്കുന്നവർ കാര്യം മനസ്സിലാക്കുമായിരുന്നു, അതിൽ വിവരം നേടുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഅന മിനല്ലദീന യസ്തംബിതൂനഹു മിൻഹും, ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, കാര്യത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ച് അതിന്റെ കൃത്യമായ വിവരമെടുക്കുന്ന ആൾ, ആ കൂട്ടത്തിൽപ്പെടാൻ കഴിഞ്ഞു എനിക്ക്. ഫിത്ന വന്നാൽ ഫിത്നയിൽ സാധാരണക്കാരൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മര്യാദ ഇത്രയേ ഉള്ളൂ, കൂട്ടത്തിൽ വിവരമുള്ള ആളുകളുടെ അടുക്കലേക്ക് മാത്രം പോകുക, ജാഹിലിയങ്ങളോട് ചർച്ച ചെയ്യാതിരിക്കുക, ജാഹിലിയങ്ങളോട് ചർച്ച ചെയ്യാതിരിക്കുക. ഹക്കും ബാത്തിലും രണ്ടായി നിൽക്കുന്ന സന്ദർഭത്തിൽ ബാത്തിലിന്റെ ആളുകളുടെ അടുക്കലേക്ക് പോകാതെ ഹക്കിലേക്ക് പോകുക, ബാത്തിലിൽ എത്ര ശതമാനമുണ്ട് എന്നുള്ള കണക്കെടുക്കാതിരിക്കുക. അതിലെത്ര ഉണ്ടായിക്കോട്ടെ, നമുക്കത് വേണ്ട, ഹക്കിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഫിത്നയിൽ ചെയ്യേണ്ടത്, ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച്, ഉറബാഉകളെ സംബന്ധിച്ച്, അവസാന കാലത്തുള്ള ഉറബാഉകളെ സംബന്ധിച്ച് പറഞ്ഞ വസ്ഫിൽ വന്നത്, ഹുമുൽ ഫർറാറൂന ബിദീനിഹിം മിനൽ ഫിതൻ, അവരവരുടെ ദീനുമായി ഫിത്നകളിൽ നിന്ന് ഓടിപ്പോകുന്നവരാണ്. ഫിത്ന ഒരു ഭാഗത്തുണ്ട് എന്ന് കണ്ടാൽ അതിൽ നിന്ന് ഓടിപ്പോകുന്നവർ, ഫിത്നയിൽ നിന്ന് ഓടിപ്പോകുന്നവർ, വിരണ്ടോടുന്നവർ, അതാണ് ഫർറ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു സിംഹത്തെ കണ്ടാൽ അതിന്റെ അടുക്കൽ നിന്ന് ഓടുന്നത് പോലെ ഫിത്നയിൽ നിന്ന് ഓടിപ്പോവുക. അവർ തന്നെയാണ് കബീലകളിൽ നിന്ന് ഊരിമാറ്റപ്പെട്ടവർ, വലിയ വലിയ കുടുംബങ്ങളിലും ഗോത്രങ്ങളിലും ഒറ്റപ്പെട്ടു പോയവർ, കുടുംബക്കാരും മുഴുവനും ഫിത്നയിലായിരിക്കും, അവരതിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടവരാണ്. കുടുംബങ്ങളിൽ വലിയ വലിയ കബീലകളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരാണവർ. അല്ലദീന യുഹ്ശറൂന മഅ ഈസാ അലൈഹിസ്സലാം, ദജ്ജാലിന്റെ ഫിത്ന വരുന്ന സന്ദർഭത്തിൽ ഈസാ നബിയോടൊപ്പം നിന്നവരാണവർ. അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ കൂടെയാണ് ഫിത്നകളിൽ നിന്ന് വിരണ്ടോടുന്ന നുസ്റഉ മിനൽ ഖബായിൽ, അവര് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയാണ്. വഹും ബൈനൽ ആഖിറത്തി അഅസ്സു മിനൽ കിബ്രീത്തിൽ അഹ്മർ, അവര് ബൈന അഹ്ലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, അവരുടെ കൂട്ടത്തിൽ തന്നെ അഅസ് മിനൽ കിബ്രീത്തിൽ അഹ്മർ, കിബ്രീത്തിൽ അഹ്മറിനെക്കാളും വിരളമാണ് പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും അവർ. നല്ല മനുഷ്യന്മാർക്കിടയിൽ തന്നെ ഈ പറഞ്ഞവർ അവർ വീണ്ടും ഗുർബത്തിലാണ്. അഅസ്സു മിനൽ കിബ്രീത്തിൽ അഹ്മർ فكيف يكون حالهم بين اهل الدنيا, അപ്പോൾ പിന്നെ ദുനിയാവിന്റെ ആളുകളുടെ ഇടയിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെ ഇവര് ഗരീബുകളാണ്. അങ്ങനെങ്കിൽ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? വതഖ്ഫാഹാലുഹും ഗാലിബൻ അലൽ ഫരീഖൈൻ, യഥാർത്ഥത്തിൽ അധികവും ഈ രണ്ട് കൂട്ടരുടെയും ഇടയിൽ അവരുടെ അവസ്ഥ ഗോപ്യമായിരിക്കും. ബൈന അഹ്ലി ദുനിയ വ അഹ്ലിൽ ആഖിറ, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ അവരുടെ കാര്യം അവർക്കവരറിയില്ല, അവർക്കവരെ പരിചയമില്ല, അവരുടെ ഇടയിൽ അവൻ ഒറ്റപ്പെട്ടവനാണ് എന്നല്ല, പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന ഇബാദത്തും ദീനുമായി നടക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും തന്നെ അവര് ഗോപ്യമാണ്, അവര് അവരുടെ ഇടയിൽ പോലും ഇവരുടെ അവസ്ഥ കൃത്യമായി ജനങ്ങൾക്ക് അറിയില്ല, ഖഫിയുകളാണവർ. കമാക്കാൽ, ഇപ്രകാരം പറയാറുള്ളത് പോലെ, ولو تسأل الأيام ما اسمي لما درت وأين مكاني ما عرفنا مكاني അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കവി ഇങ്ങനെ പറഞ്ഞതുപോലെയാണ്, തവാറൈതു അൻ ദഹരി, ഞാൻ ജീവിക്കുന്ന കാലത്തിൽ നിന്ന് ഞാൻ മറയുടെ പിന്നിൽ പോയി, ഞാൻ മറ സ്വീകരിച്ചു, ഒളിച്ചിരുന്നു. ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഒളിച്ചിരുന്നു. ബിളില്ലി ജനാഹി, എവിടെ? ആ കാലത്തിന്റെ ചിറകിന്റെ ഉള്ളിൽ തന്നെയാണ് ഒളിച്ചിരുന്നത്. ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ ചിറകിന്റെ ഉള്ളിൽ തന്നെ, അടിയിൽ തന്നെ ഞാൻ പോയി ഒളിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ കണ്ണിന് ഞാൻ ജീവിക്കുന്ന കാലത്തെ കാണാം, കാലത്തിനാകട്ടെ അതിന്റെ ചിറകിന്റെ ചോട്ടിൽ തന്നെ ഞാനുള്ളതെങ്കിലും എന്നെ കാണാൻ കഴിയില്ല, ഈ കാലഘട്ടത്തിന് എന്നെ കാണാൻ കഴിയുന്നില്ല. ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിന് എന്നെ കാണാൻ കഴിയുന്നില്ല. അറിയില്ല, പലപ്പോഴും ഇവരൊക്കെ അന്ന് അങ്ങ് മറ്റേ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, ഇപ്പോഴും ശിലായുഗത്തിലാണ് ജീവിക്കണമെന്ന് പറയും. അതെന്നെ അവസ്ഥ. കാലത്തിന്റെ ചിറകിന്റെ അടിയിൽ പോയി ഞാൻ ഒളിച്ചിരുന്നു. കാലത്തെ എനിക്ക് കാണാം, പക്ഷെ ചിറകിന്റെ അടിയിലായിരിക്കെ തന്നെ കാലത്തിന് എന്നെ കാണാൻ സാധിക്കില്ല. ദിവസങ്ങൾ എന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഞാൻ ജീവിക്കുന്ന ദിവസങ്ങൾക്ക് എന്റെ പേരറിയില്ല. ഞാൻ ജീവിക്കുന്ന ദിവസങ്ങൾക്ക് എന്റെ പേരറിയില്ല. എന്റെ സ്ഥലമേതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ജീവിക്കുന്ന ദിവസങ്ങൾക്ക് എന്റെ സ്ഥലവും അറിയില്ല. എവിടെയാണ് ജീവിക്കുന്നത്, എന്താണ് എന്റെ പേര് എന്ന് ചോദിച്ചാൽ ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിന് ആ അയ്യാമുകൾക്ക് ആ ദിവസങ്ങൾക്ക് അതൊന്നും അറിയില്ല. കാരണം ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും ഞാൻ ജീവിക്കുന്നത് പണ്ടുള്ള കുറെ ആളുകൾ ജീവിച്ച അതേമാതിരിയാണ്. സലഫു സ്വാലിഹീങ്ങൾ ജീവിച്ചതുപോലെ ഇന്നൊരാൾ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥ വേണം, ഈ പറഞ്ഞ അവസ്ഥ വേണം. ഉർബത്ത് നന്നായിട്ടുണ്ടാകും, ഈ കാലഘട്ടത്തിലൊന്നല്ല അവർ ജീവിക്കുന്നത് എന്ന് പറയും. വമൻ ലഹറ മിൻഹും ലിന്നാസ് ഫഹുവ ബൈനഹും ബിബദനിഹി, അവരുടെ കൂട്ടത്തിൽ, ഈ ഉറബാക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ശരീരം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷരാണെങ്കിൽ പോലും, പ്രത്യക്ഷരാണെങ്കിൽ തന്നെ അവർ വെറും ശരീരം കൊണ്ട് മാത്രമാണ് പ്രത്യക്ഷർ. വഖൽബുഹു മുഅല്ലഖും ബിന്നവരിൽ അഅലാ കമാ ഖാല അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു ഫീ വസ്ഫിഹിം, അവരുടെ അർവാഹികളാകട്ടെ, അവരുടെ ഹൃദയങ്ങളാകട്ടെ, അത് മുഅല്ലഖും ബിൽ മഹല്ലിൽ അഅലാ ഔ ബിന്നവരിൽ അഅലാ, അവരുടെ ഹൃദയങ്ങൾ അത് മലഉൽ അഅലയിൽ, അത് മേലോകരിൽ ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. അവരിവിടെ ജീവിക്കുന്നത് അവരുടെ ശരീരം കൊണ്ട് മാത്രമാണ്, അവരുടെ ഹൃദയങ്ങൾ ഇവിടെയല്ല, അത് അങ്ങ് മുകളിലാണ്. അവരുടെ വിശേഷണത്തിൽ പറഞ്ഞതുപോലെ അതൊരു കവിതയിൽ വന്നു, ജിസ്മി മഅി ഗൈറ അന്ന റൂഹ ഇൻദകും ഫൽ ജിസ്മു ഫീ ഗുർബത്തിൻ വർ റൂഹു ഫീ വതനി, ജിസ്മി മഅി, എന്റെ കൂടെ എന്റെ ശരീരമുണ്ട്. ഗൈറ അന്ന റൂഹ ഇൻദകും, റൂഹാകട്ടെ അത് നിങ്ങളുടെ അടുക്കലാണ്, അത് നിങ്ങളുടെ അടുക്കലാണ് എന്റെ റൂഹ്. ഫൽ ജിസ്മു ഫീ ഗുർബത്തിൻ, ശരീരം ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ അപരിചിതത്വത്തിലാണ്. വർറൂഹു ഫീ വതനി, റൂഹാകട്ടെ എത്തേണ്ട വീട്ടിലാണ്, എത്തേണ്ട നാട്ടിലാണ്, പരലോകത്താണ് എന്റെ ഹൃദയം മുഴുവൻ. ശരീരം മാത്രമാണ് ദുനിയാവിൽ വെച്ചു കൊടുത്തിട്ടുള്ളത്, പരലോകത്തേക്ക് റൂഹ് വെച്ച്, ശരിയായ നാട്ടിലേക്ക് റൂഹ് വെച്ച്, വെറും യാത്രക്കാരനെ പോലെ, പരദേശിയെ പോലെ ജീവിക്കുന്ന ഒരുത്തൻ ഗരീബായിരിക്കും ഈ ദുനിയാവിൽ. വക്കാനത്ത് റാബിഅത്തുൽ അദവിയ്യ റഹിമഹല്ലാ റഹിമഹല്ലാഹു തആല തുൻഷിദു ഫീ ഹാദൽ മഅന, ഈ ആശയത്തിൽ വളരെ പ്രസിദ്ധയായ അറബി കവി കവയത്രി റാബിഅത്തുൽ അദവാനി റാബിഅത്തുൽ അദവിയ്യ റഹിമഹല്ലാ ഈ ആശയം അവരുടെ ഒരു കവിതയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, വലഖദ് ജഅൽതുക ഖിൽഫു ആദി മുഹദ്ദിസി വഅബഹ്തു ജിസ്മി മൻ അറാദ ജുലൂസി فالجسم مني للحبيب مؤانس وحبيب قلبي في الفؤاد انيسي. ഇതൊക്കെ കവികൾ പറയാ പലപ്പോഴും അവരുടെ കാമുകന്മാരെ കുറിച്ചും കാമുകിമാരെ കുറിച്ചൊക്കെ. ഹാഫിദ് ഇബ്നു റജബ് റഹ്മഹുള്ള ഇവിടെ കൊണ്ടുവന്നത് ഹബീബായ അള്ളാഹുവിനെ കുറിച്ച്, ഹൃദയത്തിൽ അള്ളാഹിനെ വെച്ചിട്ടുള്ളവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ആ അർത്ഥത്തിലാണ്. വലക്കത് ജഅൽതുക ഫിൽ ഫുആദി മുഹദ്ദിഥി, എന്റെ ഹൃദയത്തിൽ എന്നോട് സംസാരിക്കാൻ കൂട്ടിരിക്കുന്ന, എന്റെ കൂടെ ഇരിക്കാനുള്ള ജലീസായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് നിന്നെയാണ്. എന്റെ ഹൃദയത്തിൽ എന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള അനീസായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്, ജലീസായി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് നിന്നെയാണ്. എന്റെ ശരീരമാകട്ടെ എന്റെ കൂടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഹൃദയല്ല, ഹൃദയത്തിൽ ആരാണ് കൂടെ ഇരിക്കുന്നത്? നീ മാത്രമാണ്. ശരീരം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. എന്റെ ശരീരം എന്റെ ദുനിയാവിലുള്ള എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൂടെ ഇരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ മുആനിസായി വെച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ കൂടെ ഇണങ്ങുന്നുണ്ട്. അത് ശരീരം മാത്രമാണ്. അതേസമയത്ത് എന്റെ ഹൃദയത്തിന്റെ ഹബീബ് അവനാണ്, എന്റെ ഹൃദയത്തിന്റെ അനീസ്, ഹൃദയത്തിൽ എന്റെ കൂടെ ഇരിക്കുന്നവൻ, എന്റെ കൂടെ സംസാരിക്കുന്നവൻ, എന്റെ സംസാരം മുഴുവൻ അവനോടാണ്, എന്റെ ഇരുത്തം മുഴുവൻ അവനോടാണ്, അവന്റെ കൂടെയാണ് ഞാനുള്ളത്. ശരീരം മാത്രമാണ് ഇവിടെ കൂടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഞാൻ കൂടെ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ രണ്ട് മൂന്ന് ദർസുകൾക്ക് മുൻപ് ഞാൻ ആ മുക്കദ്ദമ പറഞ്ഞതുകൊണ്ട് അത് വെച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അപരിചിതത്വം ഉണ്ടാകൂല, അല്ലെങ്കിൽ ചിലപ്പോ വാക്ക് കുറച്ച് കടന്നതാണ്, അത്രത്തോളം എത്തിയാന്നുള്ളത്. ഇന്ന് നമുക്കിത് വെറും വാക്കുകളായിട്ട് കേട്ടുപോകാനേ കഴിയുള്ളൂ, ഇന്നൊന്നും അങ്ങനത്തെ അവസ്ഥ ഇല്ല, പലർക്കലില്ല. വാക്സറുഹും, അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലുള്ള ആളുകളോടുമായി ഇടപഴകി ജീവിക്കുന്നത് പരലോകത്തേക്കുള്ള അവര് ലക്ഷ്യം വെക്കുന്ന അവരുടെ അനീസ്, അവരുടെ ഹബീബ്, അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ ഹിമ്മത്ത് അവൻ മാത്രമാണ്, അല്ലാഹു മാത്രം. അഥവാ അവന്റെ വജ്ഹ് കാണണം, അവൻ അവനെ കാണണം എന്ന ലക്ഷ്യം മാത്രമാണ്. അതിനു വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകൾ ദുനിയാവിലുള്ളവരോട് അവർക്ക് പിന്നെ പലപ്പോഴും ഇടകലരാൻ സാധിക്കില്ല, ഇടകലരുക എന്നുള്ളത് പ്രയാസമാകും. അക്സറുഹും ലാ യുഖവ്വ അലാ മുഖാലത്തത്തിൽ, പടപ്പുകളുമായി ഇടകലരുക എന്നുള്ളതിന് അവർക്ക് പിന്നെ ശക്തി ഉണ്ടാവില്ല. ഇത് നമുക്കൊരു എങ്ങനത്തെ മനുഷ്യന്മാർ, എന്തപ്പോ ദീനൊക്കെ എങ്ങനെയെന്ന് ചെയ്യും, ദീനറിഞ്ഞ് അങ്ങനെയൊക്കെയാണോ നമ്മൾ സാമൂഹികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടണ്ടേ? നമ്മളൊക്കെ അങ്ങനെ ഇടപെട്ടിട്ടാ ജീവിക്കണത്? ഇതൊക്കെ ഈ ദർജയിലെത്തുന്ന ആളുകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഫിത്നയിൽ അകപ്പെട്ടു പോകും, ദീന് നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ജനങ്ങളോട് ഇടപഴകേണ്ടതില്ല, ഇടപഴകാനുള്ള ത്രാണിയില്ല അവർക്ക് എന്നാ. ജനങ്ങളോട് ഇടപഴകിയിട്ട് ക്ഷമിച്ച് ദീനുമായിട്ട് കടിച്ചു പിടിച്ച് നിൽക്കുക എന്നുള്ളത് പ്രയാസകരം തന്നെയാണ്, അതിനുള്ള ത്രാണി അവർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഫഹുവ യഫിറു ഇലൽ ഹൽവ ലിയസ്തഇനിസ ബിഹബീബിഹി, അവര് ഹൽവത്തിലേക്ക് ഒറ്റക്കിരിക്കുക എന്നുള്ളതാണ് അവർക്കിഷ്ടം, അവരുടെ ഹബീബുമായി അള്ളാഹുവുമായി ഒറ്റക്കിരിക്കുക. അള്ളാഹുവുമായി ഒറ്റക്കിരിക്കുക എന്നുള്ളത് ഇബാദത്തിൽ ഒരു ഭാഗമാണ്. അർശിന്റെ തണല് ലഭിക്കുന്ന ഏഴ് കൂട്ടരിൽ ഒരാൾ തന്റെ റബ്ബിനെ ഖാലിയായി, അതാണ് ഹൽവ, തന്റെ റബ്ബിനെ ഒറ്റക്കിരുന്നു കൊണ്ട് റബ്ബിനെ ഓർത്തു, എന്നിട്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെയുള്ള കണ്ണ് നരകം സ്പർശിക്കില്ല, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണ്. ഒറ്റക്കിരുന്നിട്ട് റബ്ബിനെ ഓർത്ത് കരയുന്നവൻ, അവന് അർശിന്റെ തണൽ ലഭിക്കും. യൗമലാമില്ല ഇല്ലാവില്ല, വേറെ ഒരു തണലും കിട്ടാത്ത ആ ദിവസം. അതുകൊണ്ട് അവര് ജനങ്ങളുടെ ഇടയിൽ ഇരുന്ന് മുഖാലത്തത്ത് കൂടിക്കഴിഞ്ഞാൽ തന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയമുള്ളതിനാൽ അവര് ഹൽവത്ത് ഇഷ്ടപ്പെടുന്നവരാണ്. വലിഹാദാക്കാൻ അക്സറുഹും യുസീലുൽ വഹദ, അതുകൊണ്ട് തന്നെ അവരിൽ അധികം ആളുകളും ഒറ്റക്കിരിക്കുക എന്നുള്ളത് ദീർഘിപ്പിക്കുമായിരുന്നു. നമുക്ക് ഒറ്റക്കിരുന്ന കുറച്ചേരി ഇരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഗെയിമെങ്കിലും കിട്ടട്ട്, അല്ലെങ്കിൽ നേരം പോണില്ല, നമ്മളെ നേരം അങ്ങനെ പോകും. വേസ്റ്റ് ആയിട്ട് നേരം പോയി തീരുന്നവരാണ് നമ്മൾ. നേരം മറിച്ച് അള്ളാനെ ഓർത്തുകൊണ്ട് ഒറ്റക്കിരിക്കാൻ, എങ്ങനെ വെറുതെ ഇരിക്കാനുള്ളതല്ല, ദിക്റുമായി ദുആയുമായി ഇബാദത്തുകളുമായി അള്ളാന്റെ കിതാബ് തിലാവത്ത് ചെയ്തുകൊണ്ട് അങ്ങനെ ഒറ്റക്കിരിക്കുക, അതിനെത്ര കഴിയും നമുക്ക്? പക്ഷെ അവർക്കത് കഴിയും. ഈ പറഞ്ഞ ഉറബാബുകൾ അവർക്ക് അതാണിഷ്ടം, അതാണിഷ്ടം എന്നല്ല. അഹ്ലുൽ ഹദീസ് പോലും ഇൽമിന്റെ അഹ്ലുകാര് ഇവര് തന്നെയാണത്, മസാബിഹുൽ ഇൽം മസാബിഹുൽ ഹുദാ എന്നവരെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. അവരല്ലാന്റെ കലാമും റസൂലുള്ളാന്റെ സുന്നത്തും ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ഹദീസിനെ കുറിച്ച് പറയും, അവർക്ക് ഏറ്റവും ഇഷ്ടം രണ്ട് കാര്യങ്ങളാണ്, ബൈത്തുൻ ഖാലിൻ വ ഇസ്നാദുൻ ആലിൻ. ഇത് രണ്ടും കിട്ടിയത് അഹ്ലുൽ ഹദീസിൽപ്പെട്ട ഹദീസിന്റെ അഹ്ലുകാര്, ഹദീസ് പഠിക്കുന്ന പഠിതാക്കൾ, അതിന്റെ വാഹകരായ ശരിയായ ആളുകൾ, ഇൽമിന്റെ ശരിയായ ഹമലത്ത്, അവർക്കിഷ്ടം ബൈത്തുൽ ഖാലിൻ ഒഴിഞ്ഞ വീട്, വ ഇസ്നാദുൽ ആലിൻ സനദിൽ ആലിയായ സനദ്, നബിയിലേക്ക് ഏറ്റവും ആള് കുറഞ്ഞത് അതാണ് ആലിയായ സനദ്. ഇത് രണ്ടുമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടെന്നത്. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ പോലുള്ളവരുടെ അതാണ് ഈ വാക്ക്, അവർക്കത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവരിഷ്ടപ്പെട്ടിരുന്നത് ആ വഹ്ദത്ത്. വഖീല ലിബഅലിഹിം, അങ്ങനെ ഇന്നത്തെ ആളുകൾ ചോദിക്കും ചിലപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളോട്, ആ ചോദ്യം പണ്ടേ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. വഖീല ലിബഅലിഹിം, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരിൽപ്പെട്ട ചിലരോട് ചോദിക്കപ്പെട്ടു, അല തത്തവഹിഷ്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് വന്യത അനുഭവപ്പെടില്ലേ, ഒറ്റപ്പെടൽ അനുഭവപ്പെടൂലേ, ഇടങ്ങേർ അനുഭവപ്പെടൂലേ? ഖാല കൈഫ അസ്തവഹിഷ് വഹുവ യഖൂലു അന ജലീസു മൻ ദക്കറനി, എങ്ങനെയാണ് എനിക്ക് വഹ്ഷത്ത് അനുഭവപ്പെടുക, ഒറ്റക്കായി തീരുന്ന വന്യത അനുഭവപ്പെടുക? വഹുവ യഖൂൽ, അല്ലാഹ് പറഞ്ഞിരിക്കുന്നത് അന ജലീസു മൻ ദക്കറനി, എന്നെ ഓർക്കുന്നവന്റെ കൂടെ ഇരിക്കുന്നവനാണ് ഞാനെന്ന്. അല്ലാഹ് ഓർക്കുന്നവന്റെ കൂടെ അല്ലണ്ട്, പിന്നെ എങ്ങനെ ഒറ്റക്കാകുക? ഒറ്റക്കിൽ നിന്നുള്ള നിങ്ങളുടെ നിന്നാണ് ഒറ്റക്ക്, പടപ്പുകളിൽ നിന്നാണ് ഒറ്റക്ക്. ആരുടെ കൂടെയാണ്? അള്ളാഹന്റെ കൂടെയാണ്. പിന്നെ എങ്ങനെ വർഷത്തുണ്ടാകുക? അള്ളാഹന്റെ കൂടെ ഇരിക്കുന്ന ഒരിത്തരം വർഷത്തുണ്ടാകുമോ? വേറെ ആരുടെ കൂടെ ഇരുന്നാൽ ഉണ്ടാകുന്നത് പോലും അള്ളാഹന്റെ കൂടെ ഇരുന്നാൽ അവനുണ്ടാവില്ല. വഖാല ആഖർ, മറ്റൊരാൾ ചോദിച്ചു, വഹൽ യസ്തവഹിഷു മഅ അല്ലാഹി അഹദ്, അള്ളാഹുവിന്റെ കൂടെ ആർക്കെങ്കിലും വർഷത്ത് അനുഭവപ്പെടുമോ? അള്ളാഹനെ ഓർത്തിരിക്കുന്ന ഒരുത്തൻ ഒറ്റക്കിരുന്നാൽ ഒറ്റക്കല്ല, അവന് വർഷത്തില്ല. മറ്റു ചിലർ പറഞ്ഞു, സലഫുകളിൽ മറ്റു ചിലർ പറഞ്ഞു, മനസ്തവഹഷ മിൻ വഹദതിഹി ഫദാലിക ലിഖില്ലതി ഉൻസിഹി ബിറബ്ബിഹി, ആരെങ്കിലും ഒറ്റക്കിരുന്നതുകൊണ്ട് വന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതെന്ത് കാരണത്താലാണ്? ഫദാലിക ലിഖില്ലതി ഉൻസിഹി ബിറബ്ബിഹി, റബ്ബിനോടുള്ള ഇണക്കത്തിന്റെ കുറവ് കൊണ്ടാണ്, റബ്ബുമായുള്ള ഹൃദയത്തിന്റെ ഇണക്കത്തിന്റെ കുറവ് കൊണ്ടാണ് ഒറ്റക്കിരിക്കുമ്പോൾ വന്യത അനുഭവപ്പെടുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അദ്ദേഹത്തോട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, എന്നെ ചിട്ട് എന്റെ ശത്രുക്കൾ എന്ത് നേടാനാ, എന്നെ കൊണ്ടുപോയി ജയിലിലടച്ചിട്ട് എന്റെ ശത്രുക്കൾ എന്ത് നേടാനാ, ജയിലിലടക്കപ്പെട്ടാൽ എനിക്ക് ഒറ്റപ്പെടുന്നുള്ളതല്ലേ, ആ ഒറ്റപ്പെടൽ എന്റെ റബ്ബുമായിട്ട് എനിക്കുള്ള ഏറ്റവും വലിയ, റബ്ബുമായിട്ടുള്ള ഒറ്റക്കിരിക്കാനുള്ള ഏറ്റവും വലിയ ചാൻസ് അല്ലേ അത്, അതെനിക്ക് വർഷത്തല്ല, അതെനിക്ക് കുരുസുണ്ടാക്കുന്നതാണ്. പിന്നെ അവർക്ക് എന്ത് കിട്ടാനാണ്? എന്നെ നാട് കടത്തിയാൽ അത് അള്ളാന്റെ മാർഗത്തിൽ ഹിജ്റ പോയി അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടു എന്നല്ലാതെ, എന്നെ ഉപദ്രവിച്ചാൽ അത് അള്ളാന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നുവെന്നല്ലാതെ, ഒറ്റപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ കൂടെ ഒറ്റപ്പെടുത്തി അത് അള്ളാന്റെ അടുക്കൽ എനിക്ക് ഉൻസ് കിട്ടുന്നുവെന്നല്ലാതെ എന്ത് നേടാനാണ് അവർക്ക്? ജയിലിലാണെങ്കിൽ പോലും അദ്ദേഹം ഒറ്റക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ റബ്ബുണ്ട്, റബ്ബുമായുള്ള നിക്കറുണ്ട് എന്നുള്ളതിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. വകാന യഹിയ ഇബ്നു മുആദ് കസീറൽ ഉസ്ല വൽ ഇൻഫിറാദ് ഫആതബഹു അഖൂ യഹിയ ഇബ്നു മുആദ് റഹ്മഹുല്ലാ, അദ്ദേഹത്തിന്റെ ചില ആധാറുകൾ ഇന്നലെ നമ്മൾ വായിച്ചു. യഹിയ ഇബ്നു മുആദ് റഹ്മഹുല്ലാ കാന കസീറൽ ഉസ്ല ഉസ്ലത്തെ അധികരിപ്പിച്ചിരുന്ന ആളാണ്. ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അധിക സന്ദർഭങ്ങളും ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. വല്ലി ഇൻഫിറാദ് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. ഫആതബഹു അഖൂ ഫഖാല ലഹു, അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇൻ കുന്ത മിനന്നാസ് ഫലാ ബുദ്ധ ലക മിനന്നാസ്, നീ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ മനുഷ്യന്മാരെ നിനക്ക് വേണ്ടേ? നീ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനാണെങ്കിൽ മനുഷ്യന്മാരിൽ നിന്ന് നീ ഇങ്ങനെ അകന്നു പോയാലോ? മനുഷ്യന്മാരെ നിനക്ക് ആവശ്യമല്ലേ? പിന്നെ ആളുകളിൽ നിന്ന് ഇങ്ങനെ അകന്ന് ജീവിച്ചാലോ? ഫഖാല യഹ്യ, അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി, ഇൻ കുന്തു മിനന്നാസ് ഇൻ കുന്ത മിനന്നാസ് ഫലാ ബുദ്ധ ലക മിനല്ലാഹ്, നീ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ അള്ളാഹനാണ് നിനക്ക് ആവശ്യം. ഈ മനുഷ്യന്മാർ നിനക്കെതിരെ തിരിഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാവൂല നിന്നെ സഹായിക്കാൻ, അള്ളാഹ നിന്നെ സഹായിക്കാനുണ്ടാവും. മനുഷ്യന്മാരെ കൂട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ മനുഷ്യന്മാരെക്കാളും ആവശ്യം അള്ളാഹനാണ് എന്നാണ് അദ്ദേഹം തിരിച്ചു പറഞ്ഞിരുന്നത്. വഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഇദാ ഹജർത അൽഖൽഖ മഅമൻ തഈഷ്, ജനങ്ങളെ ഇങ്ങനെ വിട്ടു ജീവിച്ചാൽ പിന്നെ നീ ആരുടെ കൂടെയാണ് ജീവിക്കുക? കാല മഅമൻ ഹജർതുഹും ലഹു, ആർക്ക് വേണ്ടിയാണോ ഞാൻ അവരെ വിട്ടത് അവന്റെ കൂടെ ഞാൻ ജീവിക്കും. ആർക്ക് വേണ്ടിയാണോ ഞാൻ അവരെ ഒഴിവാക്കിയത് അവന്റെ കൂടെ ഞാൻ ജീവിക്കും എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അവര് ഹൽവത്ത് ഇഷ്ടപ്പെട്ടിരുന്നവരാണ്, ഇൻഫിറാദ് ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. എന്തിന്? അല്ലാഹുവുമായി ഒറ്റക്കിരിക്കാൻ എന്നറിഞ്ഞോ? നേരത്തെ പറഞ്ഞതുപോലെ ദുർവ്യാഖ്യാനത്തിന്റെ ഫരീഖത്തിന്റെയും സൂഫിയത്തിന്റെയും ആൾക്കാർ നബിന്റെ ആകെ ഒറ്റക്ക്, പിന്നെ ആരോടൊരു ഹക്കുമില്ല, പള്ളിയിൽക്കില്ല, എവിടക്കില്ല, ഒറ്റക്ക്, അങ്ങനല്ല. പടപ്പുകളുടെ ഇടയിൽ അവരുണ്ട് അവരുടെ ശരീരവും കൊണ്ട്. അവർ പാലിക്കേണ്ടുന്ന ഹക്കുകൾ മുഴുവൻ പാലിച്ചുകൊണ്ടാണ്. നമ്മളിത് ഈ പറയണതൊക്കെ എത്ര ആലോചിച്ചാൽ മതി എന്നറിയോ? അഞ്ചേരം നിസ്കരിക്കുന്ന ഒരാൾ തന്റെ ഭാര്യയും മക്കളുമായി കൂടിക്കലരുന്നവരാണ്, തന്റെ തനിക്കല്ലാഹു അനുവദിച്ച ഹലാലായ സമ്പാദ്യങ്ങൾ സമ്പാദിക്കുന്നവരാണ്. ഇതൊക്കെ കഴിഞ്ഞാലും പിന്നെ എന്തുണ്ട്? നമുക്ക് കുറേ ഉണ്ടാകും ഒഴിവ് സമയങ്ങൾ. എത്ര തിരക്ക് പിടിച്ച ജോലിക്കാരനാണെങ്കിലും അയാൾക്കുണ്ട് കുറെ ഒഴിവ് സമയങ്ങൾ. പിന്നെ ഒഴിവ് സമയങ്ങൾ എന്തിനാണ് പിന്നെ ചെലവഴിക്കുക? മാസിയത്തുകളിലാണ്. അല്ലെങ്കിൽ കുറെ ഒഴിവുണ്ടാകും എവിടേക്കെങ്കിലൊക്കെ ഒന്ന് ടൂറ് പോകാൻ, അതിന് കുറെ ദിവസങ്ങളുണ്ടാവും നമ്മൾ മാറ്റിവെച്ചതുണ്ടാവും. അപ്പൊ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ആ മണിക്കൂറുകളും നമ്മുടെ ഈ നിർബന്ധമായ എല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ കൂടേണ്ടുന്ന നിർബന്ധമായും ദീന് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ ദീന് നമുക്ക് നിർബന്ധിച്ചിട്ടുള്ള എല്ലാ ഇടപാടുകളും കഴിച്ചാൽ തന്നെ എത്രയുണ്ട്? ഒരുപാട് സമയം നമുക്ക് അള്ളാന്റെ കൂടെ ഇരിക്കാനുള്ളതുണ്ട്, രാത്രിയിൽ നിന്നും പകലിൽ നിന്നും. അതിലൊരൽപ്പം പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, നമുക്കതിലാണ് വർഷത്ത്. അങ്ങനെ ഇരുന്നാൽ വന്യത അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ് വന്യത അനുഭവപ്പെടുന്നത്? റബ്ബുമായിട്ടുള്ള ഇണക്കം, റബ്ബിന്റെ ദിക്റിലുള്ള ഇണക്കം, അത് നമുക്ക് വളരെ കുറവാണ് എന്നതിനാണ്. അതവർക്കുണ്ടായിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞില്ല. അതവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് വെറുതെ നിറഞ്ഞൊരു സമയം യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനില്ല എന്നുള്ളതാണ്. ദുനിയാവിൽ വെച്ചിട്ട് വെറുതെ എന്ന് പറഞ്ഞിട്ടൊരു സമയം, ഒഴിവാണെന്ന് പറയുന്നൊരു സമയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ, ഒഴിവായാൽ ഫൻസബ് അടുത്ത അധ്വാനം തുടങ്ങണം. ഒന്നിൽ നിന്ന് ഒഴിവായാൽ അടുത്ത അധ്വാനം തുടങ്ങണം. പരലോകത്തിന് വേണ്ടി ഇലാ റബ്ബിക ഫറഗബ്, നിന്റെ റബ്ബിലേക്ക് നീ റഗബത്ത് ചെയ്യുവിൻ, നിന്റെ റബ്ബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നീ അല്ലാഹുവിന് വേണ്ടി അമലി ചെയ്യേണ്ടവനാണ്. എവിടെയാണ് വിശ്രമം? വിശ്രമം എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിലാണ്. മണ്ണിന്റെ മുകളിൽ വിശ്രമം അല്ല ഒരു മുഅ്മിനിന്. ഒരു മുഅ്മിനിന് അമല് മാത്രമേ ഉള്ളൂ മണ്ണിന്റെ മുകളിൽ. അത് നമുക്ക് കുറെ ഒഴിവുണ്ടാകും. നമുക്ക് എപ്പോഴെങ്കിലും അല്ലാഹുവുമായി ഒറ്റക്കിരിക്കാന്നുള്ള അല്പം പോലും നമ്മളിത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ വളരെ വന്യമായി തോന്നും. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയങ്ങൾക്കാണ് വന്യത. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വന്യമാണ് നമ്മുടെ ഹൃദയം. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് കസുവത്ത് ബാധിച്ചത് കൊണ്ടാണ് അത് നമുക്കങ്ങനെ തോന്നുന്നത്. وللحديث بقية، وأكتفي بهذا القدر، وأسأل الله العظيم رب العرش العظيم أن يتولانا وإياكم في الدنيا والآخرة، وأن يجعلنا جميعا من الذاكرين الله كثيرا والذاكرات، ومن الشاكرين لربنا، والله ولي التوفيق. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.